بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്പം വൈകിപ്പോയി ക്ലാസ്സിലെത്താൻ, ചില സാങ്കേതിക കാരണങ്ങളാൽ വൈകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ സാധാരണ പോലെ ക്ലാസ് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അള്ളാ അതിൻ്റെ സമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അനന്തരാവകാശ വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തരാവകാശ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, മൂന്ന് ആയത്തുകളാണ് ഖുർആനിൽ ഉള്ളത്. അവയിൽ രണ്ട് ആയത്തുകളും നാം പഠിച്ചു. വിശദീകരണങ്ങൾ, പണ്ഡിതന്മാർ നൽകിയ വിശദാംശങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഓരോ അവകാശിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചിത കണക്ക് പ്രകാരം അവകാശം തീരുമാനിച്ചിട്ടുണ്ട്. ആ കണക്കെല്ലാം നാം പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ച കണക്കിനാണ് ഫർദ് എന്ന് പറയുക. എന്നാൽ നിർണിതമല്ലാത്ത കണക്കിന്, നിർണിതമല്ലാത്ത അവകാശങ്ങൾക്ക് തഅസീബ് എന്നും പറയും. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചത് മക്കളുടെ, സന്താനങ്ങളുടെ അവകാശം, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അവകാശം, മാതാവത്ത സഹോദരന്മാരുടെ അവകാശം, ഭാര്യ ഭർത്താക്കന്മാരുടെ, ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും അവകാശങ്ങൾ, ഇതെല്ലാം നാം ആയത്തുകളുടെ വെളിച്ചത്തിൽ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൻ നിസായിലെ അവസാനത്തെ ആയത്തും അനന്തരാവകാശ ആയത്തുകളുടെ അവസാനത്തെ ആയത്തുമാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടെ ഖുർആനിലൂടെ അനന്തരാവകാശ വിഷയങ്ങൾ പൂർണ്ണമായി എന്ന് പറയാം. പക്ഷേ അനന്തരാവകാശ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ ഹദീസുകളും ഉണ്ട്. അതും കൂടി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അനന്തരാവകാശ വിഷയങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടാം. സൂറത്തുൻ നിസായിലെ 176-ാമത്തെ ആയത്താണ് അവസാനത്തെ ആയത്തും അനന്തരാവകാശ വിഷയങ്ങളിൽ അവസാനത്തെ ആയത്തുമാണ് നമ്മൾക്ക് തഫ്സീറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ആയത്ത് ഒരുമിച്ച് പാരായണം ചെയ്യാം.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يستفتونك قل الله يفتيكم في الكلالة إن امرؤ هلك ليس له ولد وله أخت وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجالا ونساء ونساء فللذكر مثل حظ الأنثيين يبين الله لكم أن تضلوا والله بكل شيء عليم
سورة النساء അവസാനത്തെ ആയത്താണ് 176-ാമത്തെ ആയത്ത് നാം പാരായണം ചെയ്തത്. തഫ്സീറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം നാം മനസ്സിലാക്കേണ്ടതാണ്. യസ്തഫ്തൂനക്, താങ്കളോട് ഫത്വ ചോദിക്കുന്നു, താങ്കളോട് വിധിയെ സംബന്ധിച്ച് അവർ അന്വേഷിക്കുന്നു. ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല, അള്ളാഹു തന്നെ കലാലത്തിന്റെ വിഷയത്തിൽ ഫത്വ നൽകുന്നു, അഥവാ ആ വിഷയത്തിന്റെ വിധി അള്ളാഹു പറഞ്ഞു തരുന്നു. എന്താണ് കലാലത്ത്? കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ്. മല്ലാ വാലിദ ലഹു വലാ വലദ്, വാലിദും വലതും ഇല്ലാത്ത അഥവാ സന്താനവും പിതാവും ഇല്ലാത്ത അവകാശത്തിനാണ് മരിച്ച ആൾക്കാണ് കലാലത്ത് എന്ന് പറയുക. ഒന്നുകിൽ മരിച്ച ആൾക്ക് ആളെ പറ്റി പറയും, അല്ലെങ്കിൽ മരിച്ചാൾ വിട്ടേച്ച് പോയ സത്യം സംബന്ധിച്ചും കലാലത്ത് എന്ന് പറയും. പണ്ഡിതന്മാർ പല നിലക്കും പ്രയോഗിക്കാറുണ്ട്. ഇനിമ്രൂൻ ഹലക ലൈസ ലഹു വലദുൻ, ഒരാൾ മരണപ്പെട്ടു. ഇനിമ്രൂൻ, ഒരു മനുഷ്യൻ, ഹലക മരണപ്പെട്ടു, ലൈസ ലഹു വലദുൻ, അയാൾക്ക് സന്താനമില്ല. ഇൻഷാല്ലാ അതിന്റെ പൂർണ്ണമായ നോട്ട് അടുത്ത ക്ലാസ്സിൽ, ഇത് നമുക്ക് ആയത്ത് വായിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. അതിന്റെ മലയാള പരിഭാഷയും വിശദാംശങ്ങളും ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി മുഹുൻ ഹലക, ഒരു മനുഷ്യൻ മരണപ്പെട്ടു, ലൈസ ലഹു വലദുൻ, അയാൾക്ക് സന്താനമില്ല, വലഹു ഉഖ്തുൻ, എന്നാൽ അയാൾക്ക് എന്തുണ്ട്? സഹോദരിയുണ്ട്. പല വാക്കുകളും നമുക്ക് സാധാരണ അറബി ഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൈസ ലഹു വലദുൻ, അയാൾക്ക് സന്താനമില്ല, പക്ഷെ അയാൾക്ക് സഹോദരിയുണ്ട്. അങ്ങനെയാകുമ്പോൾ ഫലഹ നിസ്ഫു മാ തറക്ക്, ആ സഹോദരിക്ക് അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ പകുതി അവകാശം ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു സഹോദരിക്ക് ഈ കലാലത്തിന്റെ വിഷയം പഠിക്കുമ്പോൾ പകുതി അവകാശം ലഭിക്കുന്നത്? ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സന്താനമില്ല, അയാൾക്ക് സഹോദരിയുണ്ട്, ആ സഹോദരിക്ക് പകുതി അവകാശം. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ മുമ്പും കലാലത്തിന്റെ ആയത്ത് പഠിച്ചു അല്ലേ? നമ്മൾ മുമ്പും കലാലത്തിന്റെ ആയത്ത് പഠിച്ചതാണ്. എന്നാൽ ഇപ്പോഴും കലാലത്തിന്റെ പദം വീണ്ടും നമ്മൾ വായിക്കുന്നു. എന്താണ് തമ്മിൽ വ്യത്യാസം? സൂറത്തുൻ നിസായിലെ മുമ്പ് നമ്മൾ പഠിച്ച ആയത്തിനും കലാലത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴും വീണ്ടും കലാലത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എന്താണ് തമ്മിൽ വ്യത്യാസം? ആദ്യം പഠിച്ച കലാലത്തിന്റെ ആയത്ത് അഥവാ സൂറത്തു നിസായിലെ 12-ാമത്തെ ആയത്തിലാണ് കലാലത്തിനെ കുറിച്ച് പറയുന്നത്. ആ കലാലത്ത് അതും അർത്ഥം ഒന്നു തന്നെയാണ്. എന്താണ്? ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സന്താനമില്ല, പിതാവില്ല. അതാണ് കലാലത്ത്. പക്ഷെ ആദ്യത്തെ കലാലത്തിന്റെ അവസ്ഥ പഠിച്ചപ്പോൾ അവിടെ മാതാവൊത്ത സഹോദരന്മാരെ കുറിച്ചാണ് ആ ആയത്ത് പ്രതിപാദിച്ചത്. മനസ്സിലായല്ലോ, മാതാവൊത്ത സഹോദരന്മാരെ കുറിച്ച്. ഇവിടെ മാതാവൊത്ത സഹോദരന്മാരല്ലാത്ത ഉപ്പാക്കും ഉമ്മാക്കുമുള്ള സഹോദരന്മാരും അഥവാ ഉപ്പാക്ക് മാത്രമുള്ള പിതാവൊത്ത സഹോദരന്മാരെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. മാതാവൊത്ത സഹോദരന്മാരല്ലാത്ത പിതാവൊത്ത, മാതാവും പിതാവും ഒത്ത, അറബിയിൽ പറയുകയാണെങ്കിൽ അൽ ഇഖ്വതുൽ അഷിഖ, സ്വന്തം സഹോദരന്മാരെ കുറിച്ചുമാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ സൂറത്തു നിസായിലെ 12-ാമത്തെ ആയത്തിലൂടെ പഠിച്ചതാണ് മാതാവൊത്ത സഹോദരനോ സഹോദരിക്കോ എത്ര അവകാശം. ആറിലൊന്ന് പഠിച്ചതല്ലേ. അതിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ അഥവാ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ എത്രയാണ് അവർക്ക് അവകാശം? ഫഹും ഷുറക, അവർ സ്വത്തിന്റെ മൂന്നിലൊന്നിൽ തുല്യ അവകാശികളാണ്. സ്വത്തിന്റെ മൂന്നിലൊന്നിൽ തുല്യാവകാശികളാണ്. മനസ്സിലെ ഒരു ഒരു മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവൻ ഓരോരുത്തർക്കും എന്താണ്? ഇനി അവർ ഒരുമിച്ച് അഥവാ അവർ രണ്ടുപേരോ രണ്ടിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഫഹും ഷുറക, അവർ മൂന്നിനൊന്നിൽ തുല്യാവകാശികളാണ്. ഇവിടെ വിഷയം വേറെയാണ്. മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഇവിടെ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? പിതാവൊത്ത അല്ലെങ്കിൽ പിതാവും മാതാവും ഒത്ത, അൽ ഇഖ്വതുൽ അഷിഖ ആണ്, അല്ലെങ്കിൽ അൽ ഇഖ്വതു ലി അബിൻ, അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വലഹു ഉഖ്തുൻ, ഈ മരണപ്പെട്ട ആൾക്ക് ഒരു സഹോദരി ഉണ്ടെന്ന് പറയുമ്പോൾ മാതാവൊത്ത സഹോദരി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ മനുഷ്യന് ഒരു സഹോദരി മാത്രമാണ് ഉള്ളതെങ്കിൽ, അയാൾക്ക് സന്താനമില്ല, ആ സഹോദരിക്ക് എത്രയാണ് അവകാശം? പകുതി അവകാശം. വഹുവ എരിക്കുക, ഇനി നേരെ മറിച്ചാണെങ്കിൽ, അതായത് സഹോദരിയാണ് മരണപ്പെട്ടത്, ആ സഹോദരിക്ക് ആരുണ്ട്? ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരൻ ബാക്കിയുണ്ട്. ആ സഹോദരന് വഹുവ എരിക്കുക, ആ സഹോദരിയുടെ സ്വത്ത് ഇയാൾക്ക് അവകാശമാവുന്നു. ഇല്ലം യക്കുല്ലഹ വലദ്, ആ സഹോദരിക്ക് സന്താനമില്ലെങ്കിൽ. അപ്പോൾ ഒരു സ്ത്രീ മരണപ്പെട്ടു, ആ സ്ത്രീക്ക് സന്താനമില്ല, ആ സ്ത്രീക്ക് ഏക സഹോദരനുള്ളത്, ആ സഹോദരൻ ആ സഹോദരിയുടെ സ്വത്ത് മുഴുവനും അവകാശപ്പെടുന്നു. മനസ്സിലായില്ലേ? ആ സ്വത്ത് മുഴുവൻ ആർക്കാ പോവുക? ഈ സഹോദരൻ. അതാണ് വഹുവ എരിക്കുക, അയാൾ അവകാശപ്പെടുന്നു. ഇല്ലം യക്കുല്ലഹ വലദ്, ആ സഹോദരിക്ക് അവൾക്ക് സന്താനമില്ലെങ്കിൽ. ഇനി ഒരു സഹോദരിയാണെങ്കിൽ എത്ര അവകാശം പറഞ്ഞത്? പകുതി അവകാശം. ഇനി രണ്ട് സഹോദരിമാരാണെങ്കിലോ? അതായത് ഉദാഹരണമായിട്ട് ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് പിതാവൊത്ത രണ്ട് സഹോദരിമാരുണ്ട്, സഹോദരികളുണ്ട്, എത്രയാണ് അവരുടെ അവകാശം? ഫഇൻ കാനത്ത് തസ്മതൈനി, അവർ രണ്ടു പേരാണെങ്കിൽ, രണ്ട് സഹോദരിമാരാണെങ്കിൽ, ഫലഹുമ സുലുതാനി മിമ്മാ തറക്, അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. സ്വത്തിന്റെ രണ്ടും മൂന്നിൽ രണ്ടും അവർക്കാണുള്ളത്. ഇതെപ്പോഴാണ്? രണ്ട് സഹോദരിമാരുണ്ടെങ്കിൽ. ഈ ആയത്ത്, ഈ ഭാഗം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ആരെ ഓർമ്മപ്പെടുത്തിയ? ഈ അനന്തരാവകാശ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഓർമ്മ ഉണ്ടോ? അതായത് ഒരാൾക്ക്, ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. എത്ര അവളുടെ അവകാശം? ആ മകളുടെ അവകാശം പകുതിയാണ്. വഇൻ കാനത് വാഹിദതൻ ഫലഹ നിസ്ഫ്, അവൾ ഒറ്റയാണെങ്കിൽ അവൾക്ക് പകുതി അവകാശമാണുള്ളത്. എന്നാൽ ഖുർആൻ പറഞ്ഞത്, അതിന് ശേഷം പറഞ്ഞത്, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ആ രണ്ട് പെൺമക്കൾക്ക്, അതായത് ആ മൂന്ന് പെൺമക്കളോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, രണ്ട് പെൺമക്കളിൽ കൂടുതലുണ്ടെങ്കിൽ فإن كن نساء فوق اثنتين فلهما الثلثان مما ترك രണ്ടിൽ കൂടുതൽ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, അപ്പൊ രണ്ടിന്റെ കൂടുതെന്ന് പറഞ്ഞത്, അപ്പൊ രണ്ട് പെൺമക്കളാണെങ്കിൽ എന്താ എത്ര കൊടുക്കേണ്ടത്? അവിടെയും പണ്ഡിതന്മാർ പറയുന്നു സ്വത്തിന്റെ മൂന്നിൽ രണ്ട് അവകാശമാണ് കൊടുക്കേണ്ടത്. എന്താണ് അതിന്റെ തെളിവ്? ഹദീസുണ്ട് തെളിവ്, ഹദീസുണ്ട് തെളിവ്, വ്യക്തമായ തെളിവുണ്ട്. പക്ഷെ ഖുർആനും തെളിവാകുന്നു. എങ്ങനെ? അതായത് രണ്ട് സഹോദരിമാർക്ക്, രണ്ട് സഹോദരിമാർക്ക് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ അടുത്തവരാണല്ലോ രണ്ട് പെൺമക്കൾ, അവർക്കല്ലേ ഇതിന് കൂടുതൽ അർഹത? ഇതിനാണ് ശരിക്ക് ഖിയാസ് എന്ന് പറയുക, ഖിയാസ് ഔല എന്ന് പറയും. وإن كانوا إخوة رجالا ونساء إني أبر إيه فرن سهودر أماري بداوة سهودر أماري رجالا ونساء كوردة البيرايا كورشم مارم ستريغ المانانجل فلذكر مثل حظ الأنثيين أبدا كورشن രണ്ട് സ്ത്രീകളുടെ അവകാശമാണുള്ളത്. അപ്പോൾ പുരുഷനെ ഇരട്ടി അവകാശമായി മാറും. മനസ്സിലായില്ലേ? ഇതിപ്പോ രണ്ട് സഹോദരിമാർ പുരുഷനില്ലാതെ, അല്ലെങ്കിൽ ഒരു സഹോദരി പുരുഷനില്ലാതെയാണ് ഇവിടെ പറയുന്നത്. ഇനി പുരുഷന്മാരുണ്ടാകുമ്പോഴോ? അവിടെ ഇരട്ടി അവകാശമാർക്കാണ്, പുരുഷനാണുള്ളത്. യുബയ്യിനുല്ലാഹു ലക്കും അൻ തളു, ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയത് അൻ തളു, നിങ്ങൾ വഴിപിഴക്കാതിരിക്കാൻ വേണ്ടിയാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ജ്ഞാനമുള്ളവനാകുന്നു. എല്ലാ അർത്ഥത്തിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്രയും വ്യക്തമായി യാതൊരു പ്രയാസവും ഇല്ലാതെ വ്യക്തമാക്കിയൊരു വിഷയമാണിത്. കാരണം ഈ വിഷയം സാമ്പത്തിക മേഖല എന്ന് പറയുമ്പോൾ എത്ര അടുത്ത കുടുംബക്കാരാണെങ്കിലും ഈ സ്വത്തിന്റെ വിഷയം വരുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാറുള്ള ഒരു യാഥാർത്ഥ്യമാണ് സ്വത്തിന്റെ പേരിൽ തമ്മിൽ തെറ്റുകയും വിദ്വേഷങ്ങൾ വൈരാഗ്യങ്ങൾ വളർന്നു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു യുബയ്യിനുല്ലാഹു ലക്കും അൻ തളു, നിങ്ങൾ വഴി പിഴക്കാതിരിക്കുവാൻ വേണ്ടി അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്ന് ആയത്തുകളിലൂടെയാണ് അനന്തരാവകാശ വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനുണ്ട്, അനന്തരാകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് ആയത്തുകൾ എന്ന് പറയുമ്പോൾ, രണ്ട് ആയത്തുകൾ 11-12, മൂന്നാമത്തെ ആയത്ത് 176-ാമത്തെ ആയത്ത്, എന്താണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ രണ്ട് ഈ മൂന്ന് ആയത്തുകൾ തമ്മിൽ ഇത്ര ഒരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് ഇമാം റാസി റഹ്മഹുള്ള അദ്ദേഹത്തെ തഫ്സീറിൽ ഈ കാര്യം, ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. ഇമാം റാസി പറയുന്നു, അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഈ കാര്യം പഠനം നടത്തിയതിനു ശേഷം പറയുകയാണ്, ഇഅലം അന്നഹു തആല തകല്ലമ ഫീ ഔവലി സൂറത്തി ഫീ അഹ്കാമിൽ അംവാൽ, ഈ സൂറത്തിന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്തിനെ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ് പറഞ്ഞത്. സമ്പത്തിന്റെ നിയമങ്ങൾ ഈ സൂറത്തിന്റെ ആദ്യം പറഞ്ഞു, നമുക്ക് വിശദീകരിച്ചു തന്നു. അഥവാ സ്ത്രീകൾക്ക് നൽകേണ്ട അവകാശമായ മഹറിനെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ യത്തീമക്കൾക്ക് അർഹമായ സമ്പത്ത്, അവരുടെ ധനം അവർക്ക് തിരിച്ചു കൊടുക്കണം, അവരുടെ അവകാശമാണ്, അതിൽ യാതൊരു അക്രമം നിങ്ങൾ കാണിക്കരുത് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല താക്കി നൽകിക്കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂറത്തിന്റെ ആരംഭം അമ്മുവാലിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അതിന്റെ ഒടുക്കവും അവസാനവും ഈ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച സാമ്പത്തിക വിഷയങ്ങളിലുള്ള ഒരു ചർച്ചയാണ് അവസാനത്തിലും എന്ന് ഇമാം റാസി പറയുന്നു. വഖതമ ആഖിറഹാ ബിദാലിക്, ആ നിയമങ്ങൾ കൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിച്ചതും. ലിയകൂനൽ ആഖിറു മുശാകിനൽ ഔവൽ, അതായത് സൂറത്തിന്റെ ആരംഭവും തുടക്കവും ഒടുക്കവും തമ്മിൽ യോജിക്കാൻ വേണ്ടി. ഇത് ഖുർആന്റെ ശൈലിയാണ്. പലപ്പോഴും പല സൂറകൾ എടുത്തു നോക്കിയാൽ തുടക്കം തൗഹീദ്, അവസാനം തൗഹീദ്. അങ്ങനെ പണ്ഡിതന്മാർ ചർച്ച വിഷയമാണ്. എന്താണ് സൂറത്തുകളുടെ അധ്യായങ്ങളുടെ ആരംഭവും അവസാനവും തമ്മിലുള്ള യോജിപ്പ്, തനാസുബുൽ ആയാതി വസ്സുവർ, അത്തനാസുബു ബൈനൽ ഫവാതിഹി വൽ ഖവാതീം എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത അതിൽ ആയത്തുകൾ തമ്മിലുള്ള യോജിപ്പ്, അതിനെ പറയാം ഇൽമുൽ മുനാസബ എന്ന് തഫ്സീറിന്റെ സാങ്കേതിക ഭാഷയിൽ അതിനെ ഇൽമുൽ മുനാസബ, ഇൽമുൽ തനാസുബ് എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇമാം റാസി പറയുന്നു, قال اهل العلم പണ്ഡിതന്മാർ പറഞ്ഞു, ان الله تعالى انزل في الكلاله ايتين كلالتുമായി അല്ലാഹു രണ്ട് ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന വിഷയമാണല്ലോ. ആയ ഇഹ്ദാഹുമ ഫിശ്ശിത, ഒന്നാമത്തെ ആയത്ത് ശൈത്യകാലത്ത് തണുപ്പുള്ള സമയത്താണ് അല്ലാഹു, ശിത്തായിലാണ് വിന്ററിലാണ് അല്ലാഹു അവതരിപ്പിച്ചത്. വഹിയ ലത്തീഫി ഔവലി ഹാദിഹി സൂറ, അതാകുന്നു ആദ്യത്തെ ആയത്ത്. കലാലത്തിന്റെ ആദ്യത്തെ ആയത്ത് എത്രാമത്തെ ആയത്താണ്? പന്ത്രണ്ടാമത്തെ ആയത്ത്. വൽ ഉഖ്റാ ഫിസ്സൈഫ്, കലാലത്തിന്റെ രണ്ടാമത്തെ ആയത്ത് അഥവാ 176-ാമത്തെ ആയത്ത് അല്ലാഹു ഉഷ്ണകാലത്താണ്, ചൂടുള്ള കാലത്താണ്, സൈഫിലാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. വലിഹാദാ തുസമ്മാ ഹാദിഹിൽ ആയതു ആയതു സൈഫ്, പണ്ഡിതന്മാർക്ക് വളരെ പരിചയമുള്ള ഒരു സംഗതിയാണ് ഈ നമ്മളിപ്പോൾ പാരായണം ചെയ്ത ഈ കലാലത്തിന്റെ അവസാനത്തെ ആയത്ത് ആയതു സൈഫ്, സൈഫിന്റെ ആയത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു ചോദ്യമാണ്, ആയതു സൈഫ് സൈഫ് അല്ലെട്ടോ, സൈഫ് എന്നാണ് അർത്ഥം വാള്, സൈഫ് പറഞ്ഞാല് സമർ. അപ്പൊ അതിനാണ് എന്ത് പറയുക, സൈഫ് എന്ന് പറയുക. അപ്പൊ സൈഫ് ആയത്ത് എന്ന് പറഞ്ഞാല് ഈ കലാലത്തിന്റെ അവസാനത്തെ ആയത്താകുന്നു, കലാലത്തിന്റെ അവസാനത്തെ ആയത്ത്. അപ്പോ കലാലത്തിന്റെ രണ്ട് ആയത്ത് നമ്മൾ വ്യത്യാസം മനസ്സിലായി. ഒന്നാമത്തെ ആയത്ത് മാതാവത്തെ സഹോദരന്മാരെ കുറിച്ചാണ്, രണ്ടാമത്തെ ആയത്ത് മാതാവത്ത സഹോദരന്മാരെ അല്ലാത്ത സഹോദരന്മാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതൊക്കെ പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ഏകോപിച്ച വിഷയങ്ങളാണ് കേട്ടോ, ഇതൊക്കെ ഇജ്മാഉള്ള വിഷയങ്ങളാണ്. എന്ത്, കലാലത്തിന്റെ ആദ്യത്തെ ആയത്ത് ഉദ്ദേശിക്കുന്നത് മാതാവത്ത സഹോദരന്മാരാണ്, അൽ ഇഖ്വത്തുൽ ഉം. അതിന് വിഷയത്തിൽ ഇജ്മാ ഇമാം ഇബ്നു കസീർ, ഖുർത്തുബി പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഇജ്മാ ആകുന്നു. ഇനി നമ്മൾ ഇതിന്റെ പ്രായോഗിക വശത്തിലേക്കൊന്ന് പ്രവേശിക്കാം. അതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് പിന്നീട് വായിക്കാം. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഒരു പിതാവത്ത സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിക്ക് എത്രയാണ് അവകാശം? പകുതി അവകാശം പഠിച്ചു. അപ്പൊ സഹോദരന്മാരുടെ അവകാശം പഠിക്കുമ്പോഴേക്കാരും ശ്രദ്ധിക്കണം, എപ്പോഴാണ് സഹോദരന്മാർക്ക് അവകാശം ഉണ്ടാകുന്നത്? സന്താനം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് നിബന്ധന, പിതാവ് ഉണ്ടാകാൻ പാടില്ല. അഥവാ സന്താനങ്ങളോ പിതാവോ ഉണ്ടെങ്കിൽ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എന്തില്ല? അവകാശമില്ല. അതിന് അറബി പറയല് ഈ ഷർത്ത് പറയുമ്പോൾ അദമുൽ ഫർഇൽ വാരിഫ്, അദമുൽ അസ്ലിൽ വാരിഫ്. ഫർഓ ശാഖയോ അതുപോലെ തന്നെ അസ്ലോ വേരോ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അസ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാക്കന്മാർ, ശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കൾ. ഇനി നമ്മൾ ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, കാരണം ഉദാഹരണങ്ങളിൽ നമുക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. സഹോദരി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയും ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെയും ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ഉദാഹരണത്തിൽ ഇവിടെ ഭർത്താവുണ്ട്, സഹോദരിയുമുണ്ട്. ഭർത്താവിന് എത്ര കൊടുക്കേണ്ടത്? ഭർത്താവിന് എത്രയാണ് കൊടുക്കേണ്ടത്? അല്ല പറയാം, നിസ്ഫ്. ഭർത്താവിന് പകുതി അവകാശമാണ്, പഠിച്ചതാണല്ലേ. അതായത് ഭാര്യമാർക്ക് മക്കളുണ്ടെങ്കിൽ, മക്കളില്ലെങ്കിൽ ഭർത്താവ് എത്ര അവകാശം? നിസ്ഫാണ് അവകാശം. അപ്പോൾ ഇവിടെ നമുക്ക് പകുതി എഴുതാം, പകുതി അവകാശം. ഇനി സഹോദരി, സഹോദരിക്ക് എത്ര അവകാശം? എത്ര അവകാശം? പകുതി അവകാശം. അവിടെയും റിസ്ക്കാണ്, മനസ്സിലായില്ല. അപ്പോ ഇവിടെ സ്വത്തിന്, ഇവിടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ആരാ മരിച്ചത്? ഭാര്യയാണ് മരിച്ചത്. അപ്പൊ ഭാര്യന്റെ സ്വത്തിന്റെ ഓഹരിയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഭർത്താവിന് ഭാര്യക്കും പകുതി പകുതി എന്ന് പറയുമ്പോൾ സ്വത്തിനെ രണ്ട് ഭാഗമാക്കി തിരിക്കാം, ഭാഗമാക്കി തിരിക്കാം. ഭർത്താവിന് ഒരു അവകാശവും സഹോദരിക്ക് ഒരു അവകാശവും, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഉദാഹരണം പറയാണ്. ഇവിടെ സഹോദരി പിതാവൊത്ത സഹോദര പുത്രൻ, അതായത് പിതാവൊത്ത സഹോദരന്റെ പുത്രൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? സഹോദരി. സഹോദരിക്ക് എത്ര കിട്ടുക? പകുതിയാണ്. എന്റെ തെളിവെന്താണ്? ഇന്ന് പഠിച്ചതാണ്, ഇന്ന് പഠിച്ചായിട്ട്. എല്ലാവരും വേണമെങ്കിൽ നോക്കി നോക്കുക. ഇനി മ്രോൻ ഹലക്ക, ഒരാൾ മരണപ്പെട്ടു. ലൈസലഹു വലദുൻ, അയാൾക്ക് സന്താനമില്ല. വലഹു ഉഖ്തുൻ, അയാൾക്ക് സഹോദരിയുണ്ട്. ഫലഹ നിസ്ഫു മാ തറക്, അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ പകുതി അവൾക്കുണ്ട്, അവൾക്ക് അവകാശമുണ്ട്. അപ്പോൾ പകുതിയാണ് ഈ സഹോദരിയുടെ അവകാശം. ഇനി പിതാവത്ത സഹോദര പുത്രൻ, പിതാവത്ത സഹോദരന്റെ പുത്രൻ എന്ന് പറയുമ്പം ഈ സഹോദരി ആരാണ്? മാതാവും പിതാവും ഒത്ത സഹോദരിയാണ്, മനസ്സിലായോ? ഇതോ സഹോദരനോ? ഇത് നേരിട്ട് സഹോദരനല്ല, സഹോദരന്റെ മകനാണ്. അപ്പോഴും ആൾക്ക് എന്താണുള്ളത്? അയാൾക്ക് ബാക്കി. എന്താണ് തെളിവ്? ഇതിന് തെളിവാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഹദീസ്, ഓർമ്മയുണ്ടോ? അൽഹഖുൽ ഫറായിദ ബി അഹ്ലിഹ, നിങ്ങൾ നിർണിത കണക്ക് പ്രകാരം അവകാശങ്ങൾ അവകാശികൾക്ക് നൽകി കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് ഏറ്റവും അടുത്ത പുരുഷന്. അപ്പൊ ഏറ്റവും അടുത്ത പുരുഷൻ ആരാണ്? ഇയാളാണ്. ഇയാൾക്ക് എന്തുണ്ട്? ബാക്കിയുണ്ട്. ഇവിടെയും നമുക്ക് സ്വത്തിനെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാം. ഒരു അവകാശം സഹോദരിക്കും, ബാക്കിയുള്ള അവകാശം. ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെയും ശരിക്കും ഭർത്താവിന് പകുതിയുണ്ട്, ഇവിടെ പിതാവത്ത സഹോദര പുത്രനും പകുതിയാണുള്ളത്. ശരിക്കും എന്താ വ്യത്യാസം? വ്യത്യാസം ഇത് ഫർദാണ്, ഇത് തഅസീബാണ്, മനസ്സിലായോ? അതായത് ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭർത്താവിന് ഈ പകുതി എന്ന അവകാശം നിശ്ചയിച്ചു കൊടുത്തതാണ്, അത് നിർണിതമാണ്. എന്നാൽ ഇവിടെയോ? ഇവിടെ ബാക്കി എന്ന നിലക്കാണ് ഈ പുരുഷനായ ഈ കുടുംബക്കാരന് നൽകപ്പെടുന്നത്. ഈ രണ്ട് ഉദാഹരണം കൂടി നമുക്ക് നിർത്താം. ശരി, രണ്ട് രണ്ട് സഹോദരിമാർ, രണ്ട് സഹോദരികൾ ഭാര്യ പിതൃവ്യൻ, രണ്ട് സഹോദരികൾ ഭാര്യ പിതൃവ്യൻ, രണ്ട് സഹോദരികൾക്ക് എത്രയാണ് അവകാശം? ഇന്ന് പഠിച്ച ആയത്തിന് വിളിച്ചിട്ട് മൂന്നിൽ രണ്ട്, മൂന്നിൽ രണ്ടാണ് രണ്ട് സഹോദരികൾക്ക് നൽകപ്പെടേണ്ടത്. മൂന്നിൽ രണ്ട് ഭാഗം. എന്താണ് തെളിവ്? ആ അതെ, ഫൈൻ കാനത്തെ, അവർ രണ്ടു പേരുണ്ടെങ്കിൽ, രണ്ട് സഹോദരികളുണ്ടെങ്കിൽ, ഫലഹുമത് സുലുസാന ഇമ്മാത്തറക്ക്, അയാൾ വിട്ടേച്ചു പോയ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഉണ്ട്. ശരി, ഭാര്യക്ക് എത്ര കൊടുക്കേണ്ടത്? അതെ, എട്ടിലൊന്നാണോ? എന്താണ് റുബുആണ്? എന്താ റുബുആണ്? നാലിലൊന്ന്. എന്താ കാരണം? നാലിലൊന്നാ കാരണം? നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് സന്താനമില്ലെങ്കിൽ ഭാര്യമാർക്ക് സ്വത്തിന്റെ നാലിലൊന്നാണ്, നാലിലൊന്നാണ് അവകാശം. കുട്ടികളുണ്ടെങ്കിലോ എട്ടിലൊന്ന്, ഇവിടെ കുട്ടികളില്ല, അപ്പോ നാലിലൊന്നാണ്. ഇനി പിതൃവിനോ? പിതൃവിന് ബാക്കി. ശരി, ഇതിന് എത്ര, ഈ സ്വത്തിന് എത്ര ഭാഗമാക്കി തിരിക്കാം? 12. കാരണം മൂന്നും നാലും പോകുന്ന അക്കം 12 ആണ്. അപ്പോ ഇവിടെ 3, 2 എന്ന് പറയുമ്പോ എത്രയാണ്? 8 ആണ്. രണ്ട് സഹോദരികൾക്ക് എത്രയാണ് അവകാശം? 12, 8. ഭാര്യക്കോ? 3. ഭാര്യക്ക് കാൽ ഭാഗം അഥവാ 4-1 എന്ന് പറയുമ്പോൾ 12-3 ആണ്. ബാക്കി എത്രയാണ്? 1 മാത്രമാണ് പിതൃവിനുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ബാക്കി ഈ കാൽ ഭാഗം 4-1, 3-2 ഇത് രണ്ടും ആയത്തുകളിൽ അള്ളാഹു കണക്കാക്കി കൊടുത്തതാണ്. ബാക്കിയോ എങ്ങനെ മനസ്സിലായത്? ഹദീസിന്റെ വെളിച്ചത്തിൽ മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നുണ്ട്, ഇനി ഇൻഷാ അള്ളാ ഉദാഹരണം പഠിക്കും. അപ്പോ ഇനി ഇൻഷാ അള്ളാ ഇനി ഏറി വന്നാൽ 1-2 ക്ലാസ് മാത്രമേ ഈ അനന്തരാവകാശ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാക്കിയുള്ളൂ. ഈ രണ്ട് ബാക്കി ഇനി വരാൻ പോകുന്ന രണ്ട് ക്ലാസ്സുകളിലും കാര്യമായി നമുക്ക് ഹദീസാണ് പഠിക്കാനുള്ളത്. ഹദീസാണ് പഠിക്കാനുള്ളത് ഇൻഷാല്ലാ. അതിലൂടെ നമുക്ക് ഏകദേശം ഈ വിഷയത്തിൽ ഒരു നല്ലൊരു ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിയമങ്ങൾ, ഖുർആനിക നിയമങ്ങളും സുന്നത്ത് നിയമങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ആത്മാർത്ഥമായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ആവേശവും ഉത്സാഹവും ഇഖ്ലാസും നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ വൈകിയ വേളയിലുള്ള ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വ റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വജസാകുമുല്ലാഹു ഖൈറാ വസല്ലല്ലാഹു വസല്ലം على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا والسلام عليكم ورحمة الله وبركاته.